പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങൾ വരച്ചു കാട്ടുന്ന യേശുവിൻ്റെ ചിത്രം പഠന വിഷയമാക്കുകയാണ് നമ്മൾ. യേശുവിൻ്റെ ജനനത്തെയും ശൈശവത്തെയും കുറിച്ച് വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. യേശുവിൻ്റെ ജനനവും അതിനോടനുബന്ധിച്ചുണ്ടായ സംഭവങ്ങളും, ദൂതന്മാരുടെ സന്ദേശം, ഇടയന്മാരുടെ സന്ദർശനം, യേശുവിൻ്റെ പരിച്ഛേദനം, നാമകരണം, മാതാവിൻ്റെ ശുദ്ധീകരണം, യേശുവിൻ്റെ ദേവാലയ പ്രവേശം, ഇതെല്ലാം നമ്മൾ ധ്യാന വിഷയമാക്കി കഴിഞ്ഞു. യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കാൻ കൊണ്ടുവരുമ്പോൾ അനേകം പേര് ദേവാലയത്തിലുണ്ടായിരുന്നു. ഒരുപക്ഷേ ദേവാലയത്തിലേക്ക് വന്ന ഏക ശിശു ആയിരിക്കുകയില്ല യേശു, അതുപോലെ പലരും അവിടെ കാഴ്ചകളുമായി വന്നിട്ടുണ്ടാവും. അവരെ സ്വീകരിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും കാഴ്ച സമർപ്പണങ്ങൾക്ക് മറുപടി കൊടുക്കുകയും ഒക്കെ ചെയ്ത പുരോഹിതന്മാരുണ്ടായിരുന്നു. പക്ഷേ ഇവരാരും യേശുവിനെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത് രണ്ട് വ്യക്തികളുടെ പ്രതികരണങ്ങളാണ്. യേശുവിനെ രക്ഷകനായി തിരിച്ചറിഞ്ഞ രണ്ട് വ്യക്തികൾ. അനേകായിരങ്ങൾ കടന്നു വരുന്ന ജെറൂസലം ദേവാലയത്തിൽ രണ്ട് വൃദ്ധരായ മനുഷ്യർ മാത്രമാണ് ഈ ശിശു ആരാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇതിനെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1:11 പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവരവനെ സ്വീകരിച്ചില്ല. അറിഞ്ഞില്ല, സ്വീകരിച്ചില്ല. യേശുവിൻ്റെ ജീവിതത്തെ മൊത്തമായി കണ്ടുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ നടത്തുന്ന ഒരു അവലോകനമാണ്, വിശകലനമാണത്. ലോകത്തിലായിരുന്നു, പക്ഷേ ലോകം അവനെ അറിഞ്ഞില്ല. സ്വജനത്തിൻ്റെ അടുക്കിലേക്ക് വന്നു, സ്വജനം അവനെ സ്വീകരിച്ചില്ല. ഇത് തുടങ്ങുകയാണ്. ബേത്ലഹത്ത് ജനിച്ച ശിശു ആരാണെന്ന് തിരിച്ചറിയുന്നത് ഇടയന്മാർ മാത്രമാണ്, അതും ദൈവത്തിൻ്റെ പ്രത്യേക വെളിപ്പെടുത്തൽ ലഭിച്ചതുകൊണ്ട്. ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ആരാണ് യേശുവിനെ തിരിച്ചറിയുക? എന്തായിരുന്നു അവരുടെ പ്രതികരണം? നമുക്ക് സുവിശേഷത്തിൽ തന്നെ വായിച്ച് കേൾക്കാം. ലൂക്ക എഴുതിയ സുവിശേഷം 2:25 വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ജെറൂസലമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. ഇതാണ് ആദ്യത്തെ വ്യക്തി. മനോഹരമായ ചിത്രമാണ് വിശുദ്ധ ലൂക്ക അവതരിപ്പിക്കുക. ലൂക്കായുടെ തുരികയ്ക്ക് അങ്ങനെ പ്രത്യേകതയുണ്ട്. അതിലൂടെ കടന്നു വരുന്ന മനുഷ്യരെല്ലാം മനോഹാരിതയുള്ളവരാണ്, നല്ല മനുഷ്യർ, വിശുദ്ധരായ മനുഷ്യർ, അനുകരണാർഹരായ മനുഷ്യർ. ഇവിടെ ഒരു വൃദ്ധൻ്റെ ചിത്രമാണ് വരച്ചു കാട്ടുന്നത്. നോക്കൂ, ആ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ മനുഷ്യൻ നീതിമാനായിരുന്നു, അതാണ് ആദ്യമേ പറയുക. ആരാണ് നീതിമാൻ? ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിക്കുന്നവനാണ് നീതിമാൻ. ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുന്നവനാണ് നീതിമാൻ. ആരെയും വെറുക്കാത്തവൻ, ആരെയും ദ്രോഹിക്കാത്തവൻ. 15 സങ്കീർത്തനം വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട് നീതിമാൻ്റെ ചിത്രം. എന്തൊക്കെയാണ് നീതിമാൻ്റെ ചിത്രത്തിൽ കടന്നു വരുന്നതെന്ന് 15 സങ്കീർത്തനം സീറോ മലബാർ കുർബാനയുടെ ആരംഭഭാഗത്ത് ഉപയോഗിച്ചിരുന്ന സങ്കീർത്തനമാണ്. കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആരു വസിക്കും, വിശുദ്ധഗിരിയിൽ ആരു വിശ്രമിക്കും എന്ന് ചോദിക്കുന്ന ചോദ്യവുമായി ആരംഭിക്കുന്ന ആ സങ്കീർത്തനം യഥാർത്ഥത്തിൽ നീതിമാൻ ആരാണെന്ന് എടുത്തു പറയുകയാണ്. നിഷ്കളങ്കനായി ജീവിക്കുന്നവൻ, നീതി മാത്രം പ്രവർത്തിക്കുന്നവൻ. എന്താണ് ആ നീതി? ഹൃദയം തുറന്ന് സത്യം പറയുന്നു, പരദൂഷണം പറയുന്നില്ല, അയൽക്കാരനെ ദ്രോഹിക്കുന്നില്ല, അയൽക്കാരനെതിരെ അപവാദം പറഞ്ഞു വരത്തുന്നില്ല, ദുഷ്ടനെ പരിഹാസ്യനായി കരുതുന്നു, ദൈവഭക്തരോട് ആദരം കാണിക്കുന്നു, നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുന്നു, കടത്തിന് പലിശ ഈടാക്കുന്നില്ല, നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുന്നില്ല. ഇതൊക്കെയാണ് നീതിമാൻ്റെ അടയാളങ്ങളായി സങ്കീർത്തനം എടുത്തു കാണിക്കുന്നത്. ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുന്നൊരു മനുഷ്യൻ, ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, ദൈവത്തോടും സഹജീവികളോടുമുള്ള ബന്ധങ്ങൾ കൃത്യമായി നീതിപൂർവ്വം നിർവഹിക്കുന്നവൻ. അവൻ നീതിമാനായിരുന്നു. വിശുദ്ധ ഔസേപ്പിനെക്കുറിച്ചും ജോസഫിനെക്കുറിച്ചും മത്തായി ഇതാണ് പറയുക, നീതിമാനായിരുന്നു. ഇപ്പോൾ ശിമയോൻ നീതിമാനായിരുന്നു. രണ്ടാമത്തേത്, അവൻ ദൈവഭക്തനായിരുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുന്നു. ദൈവഭക്തിയെക്കുറിച്ച് സുഭാഷിതങ്ങളുടെ പുസ്തകം 1:7 നമ്മളിങ്ങനെ കാണും: ദൈവഭക്തിയാണ് അറിവിൻ്റെ ഉറവിടം. യഥാർത്ഥമായ ജ്ഞാനം ലഭിക്കുന്നത് ദൈവഭക്തിയിൽ നിന്നാണ്. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിന് മുമ്പിൽ താഴ്മയോടെ നിൽക്കുക. പ്രഭാഷകൻ 9:10 വാക്യത്തിൽ വീണ്ടും നമ്മൾ കാണും, ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം, പരിശുദ്ധനായവനെ അറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. അവൻ ദൈവഭക്തനായിരുന്നു. അവൻ്റെ ജീവിതം മുഴുവനും ദൈവത്തോടുള്ള ആശ്രയബോധത്തിൽ, ദൈവി ശുശ്രൂഷയിൽ ചിലവഴിച്ചതായിരുന്നു. അവൻ്റെ ആശാകേന്ദ്രം, അവൻ്റെ ശ്രദ്ധാകേന്ദ്രം, അവൻ്റെ ജീവിതത്തിൻ്റെ മുഴുവനും കേന്ദ്രം ദൈവമായിരുന്നു. ദൈവഭക്തിയുള്ളവനായിരുന്നു അവൻ. നീതിമാനായിരുന്നു, ദൈവഭക്തനായിരുന്നു. 3, അവൻ ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചു കഴിഞ്ഞവനാണ്. സ്വന്തം ആശ്വാസം മാത്രമല്ല, ഒരു ജനത്തിൻ്റെ മുഴുവനും ആശ്വാസം അഥവാ രക്ഷ. 100 ഇസ്രായേൽ ജനം ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചു കഴിയുകയായിരുന്നു. നമുക്കറിയാം, ഇസ്രായേൽ ജനം മാത്രമല്ല, ലോക ജനതകൾ മുഴുവനും ആശ്വാസം പ്രതീക്ഷിച്ചു കഴിയുകയായിരുന്നു. ആ രക്ഷകനെ കാത്തു കഴിയുന്ന ജനത്തിൻ്റെ മുഴുവനും പ്രതിനിധിയായിട്ടാണ് ഈ ശിമയോൻ പ്രത്യക്ഷപ്പെടുന്നത്. നീതിമാനാണ്, ദൈവഭക്തനാണ്, ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചു കഴിയുന്നവനാണ്. ഈ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. ആ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ദൈവത്തിൽ ആശ്രയിച്ചു കഴിയുന്ന വ്യക്തി. ഇപ്രകാരം ഒരു വ്യക്തിക്കാണ് വാഗ്ദാനം ലഭിക്കുക, കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവൻ വെളിപ്പെടുത്തിയിരുന്നു. എന്നു വെളിപ്പെടുത്തി, എങ്ങനെ വെളിപ്പെടുത്തി നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്നു, ആ കാത്തിരിപ്പ് പൂർത്തിയാവുക തന്നെ ചെയ്യും എന്ന് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വ്യക്തമായ അവബോധമുണ്ടായിരുന്നു, ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. രക്ഷകനെ കാണാൻ ആവശ്യമായ 4 ഇവിടെ എടുത്തു പറയുന്നത്. നീതിമാനായിരിക്കുക, ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് നീതിപൂർവം ജീവിക്കുക, ദൈവഭക്തിയിലുണ്ടായിരിക്കുക. ഇനി യഥാർത്ഥമായ ദൈവഭക്തി എന്താണെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ബൈബിൾ ഭാഗങ്ങളുണ്ട്. ദൈവഭക്തിയുടെ ഒരു പ്രത്യേകത, ഒരു സവിശേഷത യാക്കോബ് തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. യാക്കോബ് എഴുതിയ ലേഖനം 1:27 വാക്യം, പിതാവായ ദൈവത്തിന് മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്, അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക, ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക. അനാഥരോടും വിധവകളോടും കരുണയുണ്ടായിരിക്കുക, ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ ദൈവത്തിൻ്റെ മുമ്പിൽ ജീവിക്കുക, ദൈവഭക്തി ഉണ്ടായിരിക്കുക. നീതി, ദൈവഭക്തി, ആത്മാവിൻ്റെ പ്രചോദനത്തിന് വിട്ടുകൊടുക്കാനുള്ള സന്നദ്ധത, അവസാനം ജനത്തിൻ്റെ മുഴുവനും രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുകയല്ല, എല്ലാവർക്കുമുള്ള രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഇപ്രകാരം കാത്തിരുന്ന ശിമയോൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ദേവാലയത്തിലേക്ക് വന്നു. ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായ വ്യക്തിയാണ്. വൃദ്ധനാണ് അവൻ. ദേവാലയത്തിലേക്ക് വരുന്നത് ആത്മാവിന് പ്രചോദിതനായിട്ടാണ്. എന്തിനു വേണ്ടിയാണ് ദേവാലയത്തിലേക്ക് വരുന്നത്? ദൈവം നൽകിയ രക്ഷ കാണാൻ, ആ രക്ഷയിൽ പങ്കുചേരാൻ. ഇന്നും നമ്മൾ ദേവാലയത്തിലേക്ക് വരുന്നുണ്ട്, ദൈവം നൽകുന്ന രക്ഷയിൽ പങ്കുചേരാനായിട്ടാണ് കടന്നു വരിക. തീർത്ഥാടകമായി എത്രയോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. മിക്കവാറും എല്ലാ മതത്തിൽപ്പെട്ടവർക്കുമുണ്ട് ഇപ്രകാരമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ. എല്ലാവരും അന്വേഷിച്ചു പോകുന്നത് യഥാർത്ഥത്തിൽ ഈ ദൈവിക സാന്നിധ്യമായിരിക്കണം. ഭൗതികമായ എന്തെങ്കിലും സഹായമോ നേട്ടമോ എന്നതിനേക്കാൾ ദൈവത്തിൽ, ദൈവം നൽകുന്ന രക്ഷ, ദൈവം നൽകുന്ന ആ സാന്നിധ്യം, സമാധാനം, സന്തോഷം, ആന്തരികമായ ഉൾവിളി കേട്ട് ആ ഉൾപ്രേരണയ്ക്ക് വിധേയനായി ദേവാലയത്തിലേക്ക് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ശിമയോൻ, ആത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. അപ്പോൾ അവർ വരുന്നതനുസരിച്ച് ആ സമയത്തേക്ക് ശിമയോനും എത്തുകയാണ്. രണ്ടു കൂട്ടരെയും നയിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. ജീവിതത്തിലുണ്ടാകുന്ന യാദൃച്ഛിക സംഭവങ്ങൾ എന്ന് വിചാരിക്കുന്നത് ഒന്നും യാദൃച്ഛികമല്ല എന്നോർക്കുക. നമ്മൾ യാദൃച്ഛികമായി കണ്ടുമുട്ടുന്ന ചില വ്യക്തികളായിരിക്കും നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുകയും നമ്മളെ നന്മയിലേക്ക്, രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയതായിരിക്കാം, ഒരു വ്യക്തിയുമായി ബസ്സിൽ വെച്ച് നടത്തുന്ന സംഭാഷണമാവാം, ആരെങ്കിലും യാദൃച്ഛികമായി പറയുന്ന ചില വാക്കുകളാവാം, അതിലൂടെയൊക്കെ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ശിമയോനെ ദേവാലയത്തിലേക്ക് ആത്മാവ് നയിച്ചു. ആ ആത്മാവ് തന്നെയാണ് യേശുവിൻ്റെ മാതാപിതാക്കന്മാരെയും യേശുവിനെയും ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ ശിശുവിനെ കണ്ട മാത്രയിൽ ശിമയോൻ്റെ ജീവിതം ധന്യമാവുകയാണ്. ഇനി മനോഹരമായൊരു കീർത്തനമാണ് ലൂക്ക ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. നുങ്ക് ദിമിത്തിസ് എന്നാണ് ലത്തീനിൽ ഇതിന് പറയുക. കർത്താവെ ഇപ്പോൾ വിട്ടയച്ചാലും, ഈ ദാസനെ വിട്ടയച്ചാലും എന്ന് പറഞ്ഞു തുടങ്ങുന്ന കീർത്തനം നമുക്കത് ആദ്യമേ ഒന്ന് വായിക്കാം. കർത്താവെ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. മനോഹരമായ ഒരു ചെറിയ കീർത്തനം, വലിയ സന്തോഷം ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന ഒരു വൃദ്ധൻ്റെ കീർത്തനമാണിത്. ആ വൃദ്ധൻ്റെ ചിത്രം ഇതാണ്: ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. യജമാനൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദാസൻ്റെ ചിത്രമാണ്. ദിവസങ്ങളായി അഥവാ വർഷങ്ങളായി കാത്തിരിക്കുകയാണ്. യാത്ര പോയ യജമാനൻ മടങ്ങി വരിക തന്നെ ചെയ്യും. യേശു പറഞ്ഞല്ലോ തൻ്റെ ഉപമയിൽ, വിരുന്നിന് പോയ യജമാനൻ മടങ്ങി വരുന്നത് കാത്തിരിക്കുന്ന ഭൃത്യന്മാരെ പോലെ ആയിരിക്കണം നിങ്ങൾ. അവൻ രാത്രിയുടെ മൂന്നാം യാമത്തിൽ വന്നാലും നാലാം യാമത്തിൽ വന്നാലും അവന് വാതിൽ തുറന്നു കൊടുക്കാനായി കാത്തിരിക്കുന്നവരെ പോലെ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. ഒരു രക്ഷകന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ രക്ഷകനെ കണ്ടെത്തിയതിലുള്ള സന്തോഷമാണ്. ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. കാരണം ഈ ശിശുവിനെ കണ്ടതോടുകൂടി തൻ്റെ പ്രതീക്ഷകളെല്ലാം പൂർത്തിയായി എന്ന വൃദ്ധന് വ്യക്തമായി. സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. യേശുവിനെ സംബന്ധിച്ച ഒരു വിശ്വാസ പ്രഖ്യാപനമാണിത്. ഈ ശിശു ഇവിടെ രണ്ട് ചങ്ങാലികളുടെ അകമ്പടിയോടുകൂടി കടന്നു വന്നിരിക്കുന്ന ഈ പാവപ്പെട്ടവരുടെ മകനായി പ്രത്യക്ഷപ്പെടുന്ന ശിശു, ഇവനാണ് രക്ഷ. സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ ഇസ്രായേലിന് മാത്രമല്ല, എല്ലാ ജനതകൾക്കും, ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും ഉള്ള രക്ഷയാണ് അവൻ. അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. ഇസ്രായേലും വിജാതിയരും ഒരുമിച്ചൊരു ജനമായി മാറുകയാണ് ഇവിടെ. ഇനി അങ്ങോട്ട് ഇസ്രായേലെന്നോ വിജാതിയരെന്നോ ഉള്ള വ്യത്യാസമില്ല. എല്ലാവരും ഒരേ ഒരു ജനത്തിൻ്റെ ഭാഗമായി തീരുന്നു. എല്ലാവർക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷയാണ് ഇവിടെ വെളിപാടിൻ്റെ പ്രകാശമെന്ന് പറയും. ജനതകൾക്ക് പ്രകാശം. യേശയ്യാ പ്രവാചകനിലൂടെയാണിത് പ്രധാനമായിട്ടും കടന്നു വന്നത്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 42-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ദാസകീർത്തനം എന്ന് പറയുന്ന ഒരു കീർത്തനത്തിൻ്റെ ഭാഗമായി ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ഞാനാണ് കർത്താവ്, ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു, ഞാൻ നിന്നെ കൈക്കു പിടിച്ച് നടത്തി സംരക്ഷിച്ചു. അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരായ കാരാഗ്രഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ജനതകൾക്ക് പ്രകാശവുമായി ഞാൻ നിന്നെ നൽകിയിരിക്കുന്നുവെന്ന് കർത്താവ് ഒരു ദാസനോട് പറഞ്ഞത് ഇവിടെ യേശുവിൽ പൂർത്തിയാവുകയാണ്. ജനതകൾക്ക് പ്രകാശം. തമസോ മ ജ്യോതിർഗമയ ഭാരതീയ ഋഷിമാർ പാടി ഇന്നും നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ. പ്രകാശത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ലോകത്തിൻ്റെ മുമ്പിൽ ജനതകൾക്ക് ലോകത്തിന് പ്രകാശമായി യേശുവിനെ അവതരിപ്പിക്കുകയാണ് ഇവിടെ വൃദ്ധനായ ശിമയോൻ. ജനതകൾക്ക് പ്രകാശമായി ഇവനെ ഒരുക്കിയിരിക്കുന്ന ദൈവം തന്നെയാണ്. ഈ ജനതകൾക്ക് പ്രകാശമാണ് ഇസ്രായേൽ ജനത്തിൻ്റെ മഹത്വവുമാണ്. ഇസ്രായേലിന് മാത്രമല്ല, എല്ലാവരുടെയും മഹത്വം. അപ്പോൾ യേശുവിനെ രക്ഷകനായി, പ്രകാശമായി, എല്ലാ പ്രതീക്ഷകളുടെയും പൂർത്തിയായി, പൂർത്തീകരണമായി ഇവിടെ ശിമയോൻ കണ്ടറിഞ്ഞു, തിരിച്ചറിഞ്ഞു, അതേറ്റു പറയുകയും ചെയ്തു. വിജാതികർക്ക് വെളിപാടിൻ്റെ പ്രകാശമാണ്. തുടർന്ന് അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ മാതാവും പിതാവും അത്ഭുതപ്പെട്ടു. അസാധാരണമായ സംഭവങ്ങളാണ് നടക്കുന്നത്, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മറ്റാരും തിരിച്ചറിയാത്ത സാഹചര്യത്തിൽ ഒരു വൃദ്ധനായ മനുഷ്യൻ കടന്നു വന്ന് ശിശുവിനെ കൈയിലെടുത്ത് പറഞ്ഞ വലിയ കാര്യങ്ങൾ, ദൂതന്മാർ ഇടയന്മാരോട് പറഞ്ഞ ആ സന്ദേശത്തിൻ്റെ തന്നെ പ്രതിധ്വനിയാണ് നമ്മളിവിടെയും കാണുക. ലോക രക്ഷകനായി ശിശുവിനെ അവതരിപ്പിക്കുന്നു. അതിനുശേഷം ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അമ്മയായ മറിയത്തോട് പറഞ്ഞു: ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. രക്ഷകനായി ചിത്രീകരിക്കപ്പെട്ടവൻ പലരുടെയും ഉയർച്ചയ്ക്ക് കാരണമാകുന്നു പറയുന്നതോടൊപ്പം അനേകരുടെ വീഴ്ചയ്ക്കും കാരണമാകുന്നു എന്ന ഒരു പ്രവചനം ഇവിടെ കടന്നു വരികയാണ്. യേശുവിൻ്റെ ജീവിതം രക്ഷ മാത്രമല്ല, ശിക്ഷയും കൊണ്ടുവരുന്നു എന്ന ഒരു സൂചന, ഒരു ദുരന്തത്തിലേക്കുള്ള സൂചന പോലെ തോന്നും. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ചക്രവാളത്തിൽ കുരിശ് പ്രത്യക്ഷപ്പെടുകയാണ്. അനേകരുടെ വീഴ്ചയ്ക്ക് കാരണമായി തീരുന്ന, അനേകരുടെ ഹൃദയവിചാരങ്ങളെ വെളിപ്പെടുത്തുന്ന, അനേകരാൽ ഒറ്റപ്പെടുത്തപ്പെടുന്ന, തിരസ്കരിക്കപ്പെടുന്ന, വിവാദ വിഷയമായി തീരുന്ന ഒരു അടയാളമായിരിക്കും. യേശു രക്ഷകനാണവൻ. പക്ഷേ അവൻ രക്ഷകനാവണമെങ്കിൽ ആ രക്ഷ സ്വീകരിക്കാൻ മനുഷ്യൻ സന്നദ്ധമാവണം. അവൻ്റെ സാന്നിധ്യത്തിൽ തീരുമാനമെടുക്കാൻ വ്യക്തികൾ, സമൂഹങ്ങൾ നിർബന്ധിതരാവുകയാണ്. അതുകൊണ്ട് തന്നെ യേശു കടന്നു വരുന്നിടത്ത് വിവാദങ്ങളുണ്ടാകുന്നു, യേശു കടന്നു വരുന്നിടത്ത് അസ്വസ്ഥതകളുണ്ടാകുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ മധ്യത്തോടുകൂടി യേശു ഇപ്രകാരം പറയും. മത്തായി എഴുതിയ സുവിശേഷം 10:34 നമ്മളിങ്ങനെ കാണും: ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്, സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. വാൾ വിവച്ഛേദിക്കുന്നതാണ്, മുറിപ്പെടുത്തുന്നതാണ്, വെട്ടിമാറ്റുന്നതാണ്. അത് അത്ര തന്നെ മനസ്സിലാക്കാൻ എളുപ്പമല്ല എന്ന് തോന്നിയതുകൊണ്ടാവണം വിശുദ്ധ ലൂക്ക അതിനെ ഇപ്രകാരം വ്യാഖ്യാനിക്കുന്നത്. ലൂക്ക എഴുതിയ സുവിശേഷം 12:51 ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നത എന്ന് ഞാൻ പറയുന്നു. യേശു വന്നതിൻ്റെ ലക്ഷ്യം ഭിന്നത സൃഷ്ടിക്കുകയല്ല, പക്ഷേ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ഭിന്നത ഉണ്ടാവുക തന്നെ ചെയ്യും. ഭിന്നിച്ചിരിക്കുന്ന 5 ഇനി ഒരു വീട്ടിലുണ്ടായിരിക്കും. 3 2 പേർക്കെതിരായും 2 3 പേർക്കെതിരായും ഭിന്നിച്ചിരിക്കും. പിതാവ് പുത്രനും പുത്രൻ പിതാവിനുമെതിരായും, അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കുമെതിരായും, അമ്മായിയമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരായും ഭിന്നിക്കും. ഭിന്നത വരവിൻ്റെ ലക്ഷ്യമല്ല, ഫലമാണ്. യേശുവിനെ സ്വീകരിക്കുന്ന വ്യക്തികളെ തിരസ്കരിക്കുന്നൊരു സമൂഹമുണ്ടാകും. യേശുവിനെ തിരസ്കരിക്കുന്നവർ യേശുവിനെ സ്വീകരിക്കുന്നവരെയും തിരസ്കരിക്കും. അങ്ങനെ അനേകം പേർ യേശുവിനെ സ്വീകരിക്കും, മറ്റനേകം പേര് തിരസ്കരിക്കും. അപ്പോൾ സമൂഹത്തിൽ തന്നെ ഒരു പിളർപ്പുണ്ടാകും, ഭിന്നതയുണ്ടാകും. അതല്ലേ ഇന്നും നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക? യേശുവിനെ സ്വീകരിക്കുകയും യേശുവിൻ്റെ സന്ദേശം, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സാർവലൗകിക സാഹോദര്യത്തിൻ്റെയും സന്ദേശം സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ വേട്ടയാടുകയും കൊല്ലുകയും ചെയ്യുന്ന ചില സമൂഹങ്ങളെങ്കിലും ഇന്നുമുണ്ട്. യേശുവിൻ്റെ സന്ദേശം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നവർ, അത് സ്വീകരിക്കുന്നവരെ എതിർക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. 100 നടന്ന മതപീഡനത്തിൻ്റെയൊക്കെ പിന്നിൽ ഇപ്രകാരമുള്ള ഒരു തിരസ്കരണത്തിന് ചിത്രവും കാണാം. ഇപ്പോഴ് തുടക്കം മുതലേ ഒരു പ്രവചനമായി അവതരിപ്പിക്കുക, അനേകരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമായി തീരുന്ന വിവാദ വിഷയമായ ഒരു അടയാളം. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഓരോരുത്തരും തീരുമാനമെടുക്കാൻ നിർബന്ധിതരാകുന്നു. അവിടുത്തെ സന്ദേശം അനുസരിച്ച് ജീവിക്കുകയോ അതിരസ്കരിക്കുകയോ ചെയ്യുക. നിർവികാരനായി ആർക്കും നിൽക്കാനാവില്ല. നിസ്സംഗതയും നിർവികാരതയും തിരസ്കരണത്തിന് തുല്യമായി തീരുന്നു. ഇപ്പോൾ യേശു എന്ന രക്ഷകൻ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും തീരുമാനമെടുത്തേ മതിയാവും. ഒന്നുകിൽ അവനെ സ്വീകരിക്കുക, അവനോടൊത്തു നിൽക്കുക, അല്ലെങ്കിൽ തിരസ്കരിക്കുക, അകന്നുപോവുക. ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. രക്ഷകൻ്റെ സാന്നിധ്യത്തിൽ തീരുമാനമെടുക്കണം. ഇവിടെയാണ് ദൈവകൃപ ലഭിച്ചവരെക്കുറിച്ചുള്ള ദൂതൻ്റെ സന്ദേശം കൂടുതൽ പ്രസക്തമായി തീരുന്നത്. ഈ കൃപ എല്ലാവർക്കും വെച്ചു നീട്ടുകയാണ് ദൈവം. പക്ഷേ അത് സ്വീകരിക്കാൻ സന്നദ്ധമാവണം. അത് സന്നദ്ധമാകാത്തവരുടെ ഹൃദയ വിചാരം വെളിപ്പെടും. അവർ യേശുവിനെയും യേശുവിൻ്റെ അനുയായികളെയും എതിർക്കുകയും ചെയ്യും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും എന്ന് മറിയത്തെ ഉദ്ദേശിച്ച് പറഞ്ഞൊരു വാക്യമാണ്. മറിയത്തിൻ്റെ ഹൃദയത്തിൽ തുളച്ചു കയറിയ വാളിനെക്കുറിച്ച് പിന്നീട് നമ്മൾ പലതവണ കാണും. മനസ്സിലാക്കാൻ ഇന്ന് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു മറിയത്തിന്. പക്ഷേ സാവകാശം യേശുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അവളുടെ ഹൃദയത്തിൽ ഒന്നല്ല, അനേകം വാളുകൾ തുളച്ചു കയറുന്നതായി നമ്മൾ കാണും. 7 എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. 7 പൂർണ്ണസംഖ്യ ആയതുകൊണ്ടാണ്. മാതാവിൻ്റെ ചില ചിത്രങ്ങളിൽ ഹൃദയത്തിൽ 7 വാൾ തറച്ച ചിത്രം രേഖപ്പെടുത്തുന്നത്. ഇപ്പോഴും 7 എന്നൊരു പ്രതീകാത്മകമായ സംഖ്യയാണ്. യേശുവുമായി ബന്ധപ്പെട്ട മറിയത്തിൻ്റെ ജീവിതം ദുഃഖപൂർണമായിരുന്നു. സങ്കടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. അതിൻ്റെ തുടക്കം ഇവിടെ ഒരു പ്രവചനമായി അവതരിപ്പിക്കുകയാണ്. അപ്പോൾ രക്ഷകൻ്റെ സാന്നിധ്യത്തിൽ തീരുമാനമെടുക്കാൻ നിർബന്ധിതരാകുന്നു. രക്ഷകൻ്റെ സാന്നിധ്യം സന്തോഷം പ്രദാനം ചെയ്യുന്നതോടൊപ്പം തിരസ്കരണവും കൊണ്ടുവരുന്നു. 2 ഫനുവേലിൻ്റെ പുത്രിയും ആശേർ വംശജയുമായ അന്ന എന്ന പ്രവാചികയാണ്. അവളും ദൈവത്തിന് സ്വയം സമർപ്പിച്ചവളാണ്, ദൈവിക സാന്നിധ്യത്തിൽ ജീവിച്ചവളാണ്. ദേവാലയം വിട്ടുപോകാതെ അവരുടെ ഉപവാസം പ്രാർത്ഥനയിലും കഴിയുന്നു എന്ന് പറയുമ്പോൾ ദേവാലയം വാസസ്ഥലമാക്കി എന്നർത്ഥമില്ല, നിരന്തരമായി പ്രാർത്ഥനയിൽ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തി. രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്നവരോട് അവളും തുടർന്നു പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ പ്രാതിനിധ്യം, തുല്യ പ്രാധാന്യം നൽകുക എന്നത്. ശിമയോൻ പറഞ്ഞ വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഹന്ന പറഞ്ഞ എന്താണെന്ന് ലൂക്ക രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിന് സമാനമായ സ്തുതികളുടെ കീർത്തനങ്ങളായിരിക്കാം. ഏതായാലും രണ്ടുപേരുടെ സാക്ഷ്യം സ്വീകാര്യമാണ്. വൃദ്ധരായ രണ്ടുപേര് ശിമയോനും ഹന്നായും സാക്ഷ്യവുമായി നിൽക്കുകയാണ്. ഇവനാണ് രക്ഷകൻ, ഇവനാണ് ലോകത്തിന് രക്ഷ നൽകുന്നവൻ, സമാധാനം നൽകുന്നവൻ, ലോകത്തിൻ്റെ പ്രകാശം. ഇപ്രകാരം ഉള്ള വെളിപ്പെടുത്തലിന് മറിയം നൽകുന്നത് വിശ്വാസത്തിൻ്റെ സ്തുതിയുടെ പ്രതികരണമാണ്. ഈ സംഭവം അവസാനിപ്പിക്കുന്നത് 39-40 വാക്യങ്ങളിൽ കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലയിലെ നസറത്തിലേക്ക് മടങ്ങി. ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണാവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് പ്രകാശമായി, പ്രത്യാശയായി, ഞങ്ങളുടെ ശക്തിയുടെ സന്തോഷത്തിൻ്റെ ഉറവിടമായി നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആ പുത്രനിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന കൃപ സ്വീകരിക്കാൻ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടുമ്പോൾ ആ വിചാരങ്ങളും വികാരങ്ങളുമെല്ലാം അങ്ങയെ സ്വീകരിക്കുന്ന അനുകൂലമായ വിചാരങ്ങളാവട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.